वार्षिक अमाउंट 100 डॉलर, तो हम 10 हज़ार ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എല്ലാം പറഞ്ഞു അറിയണമേ. ഞങ്ങളുടെ മാറുകളെല്ലാം കൂടിച്ചു ഞങ്ങൾക്ക് കടം പറ്റിയിരിക്കുന്നതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. പിന്നെ അവരവരോട് പറഞ്ഞത് ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ, അവൻ അടുത്ത രാത്രിക്ക് അവന്റെ വീട്ടിൽ അവന്റെ അടുക്കൽ ചെന്നു നിങ്ങളായിരിക്കും അപ്പം വായ്പ തരാണെന്ന് എന്റെ ഒരു സ്നേഹിതെന്ന് വഴി ആ പ്രിയനും കണ്ടിട്ട് വന്നു. അതിനുള്ളത് കൊടുക്കാറിന്റെ മാസം ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്, അത് കിടച്ചിരിക്കുന്നു പൈതകുളം എന്നോട് കൂടെ കിടക്കുന്നു, എനിക്ക് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് ഇതിനെ അവന് കൊടുക്കിയില്ല എങ്കിലും രക്ഷ കൂടാതെ അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, കുട്ടുന്നവന് കുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിതൊരു അപ്പനോട് മകനപ്പം ചോദിച്ചാൽ അവന് ചോദിക്കുന്നു, അല്ല നീ ചോദിച്ചാൽ നീ എന്റെ മകനും പാമ്പിനെ കൊടുക്കുന്നു. അങ്ങനെ ദോഷികളായ എത്രയധികം കൊടുക്കും. ഒരിക്കൽ അവൻ ഊപനായ ഒരു ബോധത്തെ പുറത്താക്കി ഊതം വിട്ടുപോയ ശേഷം സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവൻ ഈ ചെലവോ ഊതം നല്ല തലവനായ ലക്ഷ്മനെ കൊണ്ട് അത് നോക്കി ഇവൻ പറഞ്ഞു. അവനെ പരീക്ഷിച്ച ആകാശത്തിൽ അയാളോട് ചോദിച്ചു. അവനവരുടെ വിചാരം അറിഞ്ഞവരോട് പറഞ്ഞത് തന്നിൽ തന്നെ ചിന്തിച്ച രാജ്യമെല്ലാം പാഴായി പോകും, ഇതിൽ ഓരോന്നും വേണം സാത്താനും തന്നോട് തന്നെ ചിന്തിച്ചു മതി. അവരുടെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ദക്ഷഭൂലിനെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ദക്ഷഭൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളാരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായമാകും. എന്നാൽ ദൈവത്തിന്റെ ശക്തിയോടെ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ഇത് രാജ്യം മുന്നോടിച്ചിൽ വന്നിരിക്കുന്നു. പട്ടം ബലവാനായതും ധരിച്ച് നല്ല അരമന കാക്കുമ്പോൾ അവന്റെ ഭക്ഷണം ഉറപ്പോടെയിരിക്കുന്നു. അവനെ ബലവാനായെന്നും അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സ്വാഹികവർഗം വിളിച്ചു പൊളിച്ച് അവന്റെ ഉള്ള പകുതിയെയും ചെയ്യുന്നു. എനിക്കനുകൂലമെങ്കിൽ ഇല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. എന്നോടും കൂടെ ചേർക്കാത്തവൻ ചെറിയിക്കുന്നു. അശുദ്ധാത്മ ഒരു മനുഷ്യനെ വിട്ടുപോയിട്ടും നേരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തെരഞ്ഞു നടത്തുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോണ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു. അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തെങ്ങിലും ദുഷ്ടനേറിയാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും മുതൽക്കടന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പിന്നത്തെ വല്ലാതായി ഫലിക്കുന്നു. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്നേഹത്തിൽ അവനോട് നിന്നേച്ചു എന്ന മുതലവും നീ വിളിച്ച പോലെയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിനാലുമല്ല ജീവിതത്തിന്റെ മകനെ കേട്ട് പ്രമാണിക്കുന്നവർ അത്രയും ഭാഗ്യമല്ലവർ എന്ന് പറഞ്ഞു. പുരുഷാരം സ്നേഹിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത് ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു അത് അടയാളോ അന്വേഷിക്കുന്നു. യുവരാജാണ് അതിനൊരു അടയാളവും കൊടുത്തേയില്ല. ജോലാ നിലവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കുമാകും. തെക്കേരാജ്ഞനായ വിധിയും ഈ തലമുറയിലെ ആളുകളോടൊന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും. ചെലവുമാൻ ഭൂമിയുടെ അറിയില്ലോ. ഇവിടെ ഇതാ ചെലവുമാനിലും വലിയവൻ നിലവേക്കാർ ന്യായവിധിയും ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേക്കാളിനെ കുറ്റം വിധിക്കും. അവർ യുവനായ സർവമായിട്ട് മാനസാകപ്പെട്ടുവല്ലോ. ഇവിടെ ഇതാ യുവനായിരം വലിയവൻ കിടക്ക് കിടക്കേ കാര്യം എന്താ പറയുന്നോ പറയുകയും ചെയ്തോ വയ്ക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടത് തന്നെ ഞാൻ പ്രേരിക്കുന്നു. ചുമന്നതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെയാകിയാൽ നിങ്ങളിൽ ഇതിലുള്ള വെളിച്ചം ഇല്ലാതാകരിപ്പാൻ നോക്കുക. എന്റെ ശരീരം അന്ധകാരമുള്ള അംശമൊട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളച്ചുകളൊക്കെ കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായിരിക്കും. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരീക്ഷൻ തന്നോടുകൂടെ മുത്താഴം കഴിപ്പാൻ അവനെ അവര് വലത്ത് കിടന്ന് ഭക്ഷണം തിന്നു ോട് പരീക്ഷന്മാരായോ കവർ ചെയ്യുന്ന സ്ഥലങ്ങളിലോ അത് തുടർന്ന് ഇച്ഛയായിക്കൊണ്ടിരിക്കും. എന്നാൽ കല്ലുപോലും നിങ്ങൾക്ക് സിദ്ധമാകും എന്ന് പറഞ്ഞു പരീക്ഷന്മാരായ നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീനയിലും പകാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ട് കളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. മനുഷ്യന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ശാസനവും അങ്ങാഴിയിൽ വന്ദനവും പ്രിയമാകുന്നു. നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കാണുവാൻ കഴിയാത്ത കല്ലറകളെ പോലെ ആകുന്നു. അവയുടെ മീതെ നടക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല. ഞാൻ ശക്തിമാരിൽ ഒരു താങ്കളുടെ ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ ഞങ്ങളെ അവമാനിക്കുന്നു എന്ന് പറയുന്നു. കഷ്ടം എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യനെ കൊണ്ട് ചോദിക്കുന്നു. നിങ്ങൾ ഒരു വിരൽ കൊണ്ടുപോലും ആ ചുമടുകളെ തുടങ്ങില്ല. അവർക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരെ കല്ലറ പണിയും കല്ലറകളെ പണിയും. നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു. അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷിയായിരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു. അവരവരെ കൊന്നു. നിങ്ങൾ അവരെ കല്ലറകളെ അവരുടെ കല്ലറകളെ പണിയുന്നു. അതുകൊണ്ട് നിയമത്തിന്റെ കാരണം പറയുന്നത് ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരെ ചിലരെ അവർ കല്ലിൽ കൊല്ലുകയും രക്തം തുടങ്ങി രാജവേണത്തിന് ആലയങ്ങളിൽ മെച്ചപ്പെട്ടു പോയ സജരിയാവിന്റെ രക്തം മതി ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിക്കാൻ ഇടവേണ്ടതുമായിരുന്നു. അതിനെ ഈ തലമുറയോട് അനുശോചിക്കുന്നു. ശാസ്ത്രിമാർ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ പരിജ്ഞാനത്തിന്റെ നാശങ്ങളിലെത്താറില്ല. നിങ്ങൾ തന്നെ കടന്നില്ല. അവിടം വിട്ടുപോകുമ്പോൾ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവനെ അത്യന്തം അവന്റെ വായിൽ നിന്ന് വല്ലത് പിടിക്കാമെന്ന് വെച്ചറിഞ്ഞായി. അതി ഇരുന്നത് കൊണ്ട് പലതിനെയും കുറിച്ച് ചോദ്യം ചോദിക്കാനും തുടങ്ങി. അതിനിടെ ചവിട്ടുമാരുടെ കവണം ആയിരം ആയിരം അയച്ചു കൂടിയപ്പോൾ അവനാദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയ കപടഭക്തി സൂക്ഷിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞത് എല്ലാം വിളിച്ചിട്ട് അരകളിൽ വെച്ച് ചെറിയ മന്ത്രിച്ചത് ഉടമകളിൽ ഘോഷിക്കുന്നു. എന്നാൽ എന്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത് ദേഹത്തെ തുണക്കളിഞ്ഞ നിയമമായി ഒന്നും ചെയ്യുവാൻ ചെയ്യാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടാമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആരോഗ്യത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുകയും അതേയവനെ ഭയപ്പെടുകയും ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ട് ചാക്കിനഞ്ച് പേരിലും സ്ത്രീയിലെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ കൂടും ദൈവം മറന്നു പോകുന്നില്ല. ആകിയാൽ ഭയപ്പെടേണ്ട. ഏറിയ മറിയിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ തള്ളി പറയുന്നത് ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളി പറയും. മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏതെങ്കിലും ക്ഷണിക്കും. കർശുദ്ധ പാമ്പിന്റെ നേരെ ദുഃഖം പറയുന്നതിനോട് ക്ഷണിക്കുകയില്ല. കൊണ്ടുപോകുമ്പോൾ എങ്ങനെയുണ്ടോ അവരെ പ്രതിപാദിക്കേണ്ടോ എന്ന് പറയണ്ടോ പറയണ്ടെന്ന് വിചാരപ്പെടേണ്ടോ? പറയുന്നത് പരിശുദ്ധാത്മാവാണ് ഈ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു. പുരുഷാരത്തിനുമായി അവകാശം പങ്കിടുവാൻ അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള മനുഷ്യ എന്നെ നിങ്ങൾക്കിനോടത്താവോ പങ്കിടുന്നു. പിന്നെ അവരോട് സമരം എന്റെ അനുഭവം സൂചിച്ചു കഴിഞ്ഞ മമ്മി ഒരത്തിന് സമൃദ്ധി ഉണ്ടായതോ അവരുടെ വസ്തു എന്താണ് ജീവൻ ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു മുഖ്യവനോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യൻ ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ വിളവ് കൂട്ടിനായി സ്ഥലം പോരാ എന്നൊന്നെ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞത് എന്റെ നടപ്പുകളെ പൊളിച്ച് അധികം വലിയ ഓപ്പണ എന്റെ വിളവും വസ്തുവെല്ലാം അതിന് കൂട്ടും. ഇതൊക്കെ എന്നോട് തന്നെ ഞാൻ ചെറിയ ആളുടെ പതിയായ അനവധി വസ്തുവകൾ സ്വീകരിച്ചിരിക്കുന്നു. ദൈവമോ അവനോട് മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ എന്നോട് ചോദിക്കും. പിന്നെ നീ ഒരിക്കലാകും എന്ന് പറഞ്ഞു വീടും വിഷയമായി സമ്പന്നമാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അവൻ തന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞത് അഴിയാതിരുന്നതെന്നും എന്ത് ജീവനായിക്കൊണ്ടും എന്തുകൊണ്ടും എന്റെ ശരീരത്തിനായിക്കൊണ്ടും വിചാരക്കുരുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തിനേക്കാളും ജീവനമൂല്യത്തിനേക്കാൾ ശരീരവും വലുതെന്നോ കാക്കയിൽ നോക്കുവേൻ. അത് ഇടയ്ക്കും ഉണ്ടാക്കുകയും ഇല്ല, അതിന് പന്തികശാലിയും തളർത്തുകയുമില്ല. എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പിന്നെ വിചാരപ്പുള്ള നീങ്ങാൻ അതിന്റെ നീളത്തിൽ ഒരു മുഴുവൻ കൂട്ടുവാൻ നിങ്ങൾക്ക് ആർക്കുകയും ആകെയാണ് ഏറ്റവും ചെറുതിന് പോലും ചെറിയതിന് പോലും നിങ്ങൾക്ക് താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിക്കും. ആടയാടത്തിലിടുന്നതുമായ മേലിനെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് കരുതിലപ്പെട്ടതിന് ഇതുപോലെ അവസ്ഥയും ലോകജാതികളെ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇത് നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. അവന്റെ കാര്യം അന്വേഷിക്കുന്നതോടുകൂടെ നിങ്ങൾക്കും ഇത് കിട്ടും. ചെറിയ ആശംസൂത്രമായ ഭയപ്പെടുന്നത് നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ നിങ്ങളുടെ ഹൃദയം നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ അരികെട്ടിയും വിളക്ക് കെട്ടിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുക്കിയാലുടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതെന്ന് അവൻ എപ്പോഴും അടങ്ങി കിടന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്ന നേരം ഗുണം ധരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവരെ അരികെട്ടി അവനെ ഭക്ഷണത്തിന് എടുക്കുകയും അവർ വന്ന് അവന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവൻ രണ്ടാം ഗ്രാമത്തിൽ നന്നാലും മൂന്നാം ശുഭമാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കവൻ ഇന്ന് നാഴിയേക്ക് വരുന്നുവെന്ന് വീട്ടുടേവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവനൊന്നും വരുന്നു കണ്ട് വീട് നടപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിയുന്നു. നിങ്ങളൊന്നൊരുങ്ങിയിരിക്കുകയും ഞങ്ങളോടോ എല്ലാവരോടും കൂടിയോ ബുദ്ധിമാനമായ ഗൃഹനിലാരികളോ അങ്ങനെ ചെയ്യുന്നതാണെന്ന് ദാസം പറയുവാൻ അവൻ തനിക്കുള്ള സകലത്തിലും അവനെ വിചാരകനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ ബുദ്ധിമാനൻ താമസിച്ച് ചെയ്തിരിക്കുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു ബാല്യക്കാരെയും ബാല്യക്കാരത്തുകളെയും കൊല്ലുവാനും തിരിഞ്ഞു വിളിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്തതിനും ആളുകളും അറിയാത്തതായും ആ ദാസന്റെ അവന് ആ വിശ്വാസികളുടെ കുഴപ്പം നിൽക്കുകയും ചെയ്യും. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടൊരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയിരിക്കുന്ന ദാസം വളരെ കഴിയുള്ളൂ. അരിയായ കൊണ്ട് അരിക്കയോഗ്യമായത് ചെയ്യുന്നവനോ കുറേ അരിയുണ്ട്. പടം ലഭിച്ചവനോട് പടം ആവശ്യപ്പെടും. അധികമേറ്റ് വാങ്ങിയവനോട് അധികം ചോദിക്കും. ഭൂമിയിൽ തീരുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഇപ്പോഴും കത്തിയെങ്കിലും ഇപ്പോഴേ കത്തിയെങ്കിലും കൊള്ളായിരുന്നു. അതാണ് മറ്റൊരു ലഭിച്ചിട്ടുണ്ട്. ഇതിലും എനിക്ക് ഒരു സ്ഥാനമേൽപ്പാനുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ എത്ര ചിത്രം വരുത്തുവാൻ അത്രയും ഞാൻ നിങ്ങളോട് പറയും. ഇനിമേലൊരു വീട് ഇരുവരും മൂവരും മൂവരോടും ഇരുവരോടും വന്ന് ഞാൻ ചില തമ്മിൽ ചിന്തിച്ചിരിക്കുന്നു. അപ്പൻ മകനോടും മകൾ അപ്പനോടും മകളോടും മകൾ അമ്മയോടും അമ്മാവിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവി അമ്മയോടും ചിന്തിച്ചിരിക്കും. പിന്നെ അവൻ പുരുഷത്തോട് പറഞ്ഞത് പടിഞ്ഞാറിയെന്ന് നിങ്ങൾക്കും പോകുന്നു. കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ അറിയാം. ഉടനെ പറയുന്നത് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ ഈ കാലത്തെ വൈകിപ്പറ്റാൻ ശ്രമിക്കാം. അല്ല ഞാൻ അവനെ കൊടുക്കാനും കടമില്ലാത്ത ഉടുക്കത്തെക്കാട്ടി മുഴുവൻ കൊടുക്കും ചെയ്യുമ്പോഴും നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഞാൻ നിന്നോട് പറയുന്നു, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില പ്രജാപോഷം ജീവിതക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തുന്നവർത്തമാണ്. അവനോട് അറിയിച്ചു, അതിനാൽ അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗണീലക്കാരൻ ഇത് അനുഭവിക്കാൻ എല്ലാ ഗണീലക്കാരും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലെന്റെ മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അവരെ തന്നെ നശിക്കുമെന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. അതെന്താ ചെയ്തു? അവരെ മൂപ്പരും ഇതിന് മരിച്ചുപോയ 18 പേർ എരിച്ചിറമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാൻ ഞാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ യുവമിതം പറഞ്ഞു. എരിച്ചിറമിന്റെ മുതിരി തോട്ടത്തിൽ നടക്കുന്ന ഒരു നാട്ടിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിന്റെ ബലം തിരിഞ്ഞു വന്നു. കണ്ടില്ലാതാനും അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായിട്ട് ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല. അതിനെ വെട്ടിക്കളക, അതിനെ ഫലമാക്കും എന്തിനെന്ന് പറഞ്ഞു. അതിനെ അവൻ കർത്താവി, ഞാൻ അതിന് ചുറ്റും കളം തിളച്ച വളമിടുവോണം. ഈ ആണ്ടുകൂടെ മുറ്റത്തിൽ നേടാൻകായി ചെന്നോ എന്നോട് വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. ഒരു സമത്സരം അവിടെ 18 സംവത്സരം ഒരാൾ ആത്മാഭാവി ചൊത്തിന് വരുവാൻ കഴിയാത്ത പുനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടെടുക്കാൻ വിളിച്ച സ്ത്രീയെ, എന്റെ രോഗം എന്തെങ്കിലും അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ നെൽ കൈവച്ചു. അവൻ ക്ഷമത്തിൽ നിന്ന് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ക്ഷമത്തിൽ സൗഖ്യമാക്കുന്നു കണ്ട് പള്ളി പ്രമാണിച്ചു. പറഞ്ഞു കർത്താവ് അവനോട് കപടമർത്തിക്കാനെ, നിങ്ങളെ ഓരോരുത്തരും ക്ഷമത്തിൽ കണ്ട് കാണിയോ വേണ്ടി യോഗത്തിൽ നിന്നായിട്ട് കൊണ്ടുപോയി കുട്ടിയെ കഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പകരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവിടെ ശബത്തുനാളിൽ ഈ ബന്ധനം എഴുതി വിടേണ്ടതെന്ന് ഉത്തരം പറഞ്ഞു. പറഞ്ഞപ്പോൾ അവരുടെ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളായാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. പിന്നെ അവർ പറഞ്ഞു, ദൈവരാജനോട് ചോദിച്ചു, നേതൃവിടെ വിനിയോഗിക്കേണ്ട ഒരു മനുഷ്യനായിട്ട് അത് തോട്ടത്തിലിട്ട പഴുതോണിയോട് ചോദിച്ചു. അതുപോലെ മൂർച്ഛമായ ആകാശത്തിലെ പക്ഷി കിട്ടുന്ന അതിന്റെ കൊമ്പുകളിൽ വസിച്ചതിനെയും അത് ദൈവരാജ്യത്തെ എന്നോട് ചോദിക്കുന്നു. അത് പിടിച്ച മാവനോട് പിന്നെ ഒരു സ്ത്രീയെടുത്ത് 3 കുറവാമിൽ ചേർത്താണ് പിടിച്ചോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അടിച്ചടിയെന്നൊക്കെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു ചേവനോട് കർത്താവെ രക്ഷിക്കപ്പെടുവാൻ ചെലുത്തുമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, എനിക്കും അതിലൂടെ കലപ്പാട് കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോഴും എഴുന്നേറ്റ് കഥകളിച്ച ശേഷം നിങ്ങൾക്ക് ഒട്ടിക്കളങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ സ്ഥലം പറയും. അന്നേരം നിങ്ങൾ കുളിക്കുകയും ഞങ്ങളുടെ ചരിക്കലയും കുളിപ്പിക്കുകയോ എന്ന് പറഞ്ഞു തുടങ്ങി അവനോട്, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതം ഒട്ടിക്കുന്നവരുമായുള്ളവരെ എന്നെ വിട്ടു പോകും നീനെന്ന് പറയും. അവിടെ അബ്രഹാമും യസാക്കും യാക്കോബും സ്ഥലപ്രവാചകരും വരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കറയുന്നതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും വലുകിടിയും ഉണ്ടാകും. കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെച്ചു നിന്നും വടക്കു നിന്നും അനേകറവും ദൈവരാജ്യത്തിൽ സമയത്തുവന്ന് ഇവിടം വിട്ടുപോയിട്ടുള്ള ഹെറോദാവിനെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു. അവനോട് പറഞ്ഞു, അവൻ അവനോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3 നാൾ സമ്മതിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. യെരുശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭവമല്ലോ എന്ന് പറയും. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചകലിൽ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അംഗീകരിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അറിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശ്രമത്തിൽ ചെന്നപ്പോൾ അവനവനെ വിളിച്ചു നോക്കിക്കൊണ്ടിരുന്നു. സഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശുവിനാൻ ന്യായശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണല്ലോ എന്ന് ചോദിച്ചു. അവരോടുണ്ടായിരുന്നു അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങളിൽ ഒരു തന്റെ മകനോ കാളയോ ശബത്തു നാളെ കിടക്കിൽ വീണാൽ
ക്ഷണത്തിൽ മത്സരിക്കുകയില്ല എന്ന് ചോദിച്ചതിന് അവർക്ക് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്ഷണിക്കപ്പെട്ട മുദ്രാസ്ത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ടാണ് അവരോട് ഒന്നും പറഞ്ഞത്. മുദ്രാസ്ത്രീകരിക്കരുത്, പക്ഷെ എന്തെങ്കിലും മാറിയ മാനമേറിയവനെയാ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചുവെന്നാണ് ഇവനിടം കൊടുക്ക എന്ന് എന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒരുക്കത്തെ ഒരുക്കത്തെ സ്ഥലത്തേക്ക് ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന ഒരുക്കത്തെ സ്ഥലത്തിരിക്കാം. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിതാവും നോക്കുന്നു ഇരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്നി ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് പറഞ്ഞത് ഈ മുത്താഴമെന്ന പ്രഴമുവായിരിക്കും. അപ്പോൾ സൂര്യന്മാരെയും സമുദ്രന്മാരെയും ശാസ്ത്രന്മാരെയും സമ്പ്രദായക്കാരെയും വിളിക്കരുത്. അവരുടെ അങ്ങോട്ട് വിളിച്ച് നിനക്ക് പ്രതികാരം ചെയ്യും. ഈ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗീകാരം കുരുടന്മാർ എന്നിവരെ ക്ഷണിക്ക. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് ഭാഗ്യമാണെന്നും പറഞ്ഞോട് അവർ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയ ഒരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവനോട് എല്ലാവരും അരിഞ്ഞിരിക്കുന്ന വരികയും എന്ന് പറഞ്ഞു എല്ലാവരും ഒരുപോലെ ഒഴിഞ്ഞു കഴിഞ്ഞു. പാത്രം തുടങ്ങി ഒന്നാമത്തെ വരവനോട് ഞാൻ എന്നോട് ക്ഷണിച്ചു പറഞ്ഞു മറ്റൊരു ശോധന ചെയ്യുവാൻ പോകുന്നു. ഏതോടെ ക്ഷണിച്ചു കൊള്ളണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുത്തൻ ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങി വന്ന യജമാനോടെ അറിയിച്ചത് അപ്പോൾ ഇടത്തരക്കുകളിലും ചെന്ന ദരിദ്രന്മാർ അംഗഹീനന്മാർ കുടുംബന്മാർ മുടങ്ങന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ച് ഏകരിക്കുന്ന ഇനി സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസം തുടങ്ങി പെരുമഴയിലും മേലിക്കരയിലും പോയി എന്റെ വീട് പറയേണ്ടത് കണ്ടവരെ അകത്തു കൊണ്ടുവരികയും ഒരു വൻ നിർബന്ധിക്കുക. ആ ക്ഷണിച്ച പുരുഷന്മാരാരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുത്ത് വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സുഖജീവിനെയും പഴിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഒരു സജ്ജനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ കൂട്ടെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അത് ആരെങ്കിലും ഒരു ദുർഘടം വഴിമാനിച്ചാൽ ആദ്യം ഇരുന്ന് അത് കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ എന്ന് പരിഹരിക്കുമല്ലോ. എല്ലാവരും നേതാവ് മറ്റൊരു രാജാവിനോട് പടയെടുപ്പാനും ഇരുപതിനായിരമായി വരുന്നതിനോട് ഞാൻ പതിനായിരമായി എടുപ്പാൻ മതിയോയെന്ന് ആലോചിക്കുകയും മറ്റൊരു ദൂരത്ത് നിൽക്കുമ്പോൾ തന്നെ സ്ഥാനാധികളെ സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിലാണെങ്കിലും തനിക്കുള്ള ഒക്കെയും വിട്ടു പിരിയുന്നു. ഇല്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നില്ല. അവനെപ്പുറത്തുകളെയും കേൾപ്പാൻ ചെയ്തിട്ടുള്ളവൻ കേൾക്കട്ടെ. ഇവർക്കാരും ബാധകളും എല്ലാവരും വനം കേൾപ്പാൻ അവന്റെ അടുത്തൽ വന്നു. അവർ പാലുകളെ കൈക്കൊണ്ട് അവരോട് ഭക്ഷിക്കുന്നത് തുടങ്ങി ജന്മാരും ശാസ്ത്രിമാരും അവരോട് ആടുണ്ടെന്നിരിക്കൊന്ന് കാണാതെ പോയാൽ അവൻ കൊന്നുത്തുന്നതിനെ മരുഭൂമിയിൽ വിറ്റച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി മറക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് തോന്നിട്ട് വെച്ചത് വീട്ടിൽ വന്ന സ്നേഹന്മാരെയും മേൽക്കാരെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോട് കൂടെ സന്തോഷിക്കുകയും എന്നവരോട് പറയുമെന്നത് തന്നെ ബാലസാന്ദ്രം കൊണ്ട് ആവശ്യമില്ലാത്ത 99 ഈരുമാന്മാരെ കുറിച്ചുള്ള ഇമേക്കാണ് ബാലസൗന്ദര്യപ്പെടുന്ന ഒരു ഭാഗ്യ ചെല്ലി തുറന്നിട്ടിലും സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് പത്ത് ഭ്രമയുണ്ടെന്ന് രീതിയിൽ ഒരു ഭ്രമ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടൊഴിച്ചു ഭാര്യയോട് കണ്ടു കിട്ടുന്നവരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുന്നു. കണ്ടു കിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ഭ്രമ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ അതിനെപ്പറ്റി നിന്ന് പറയുവാങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ പറഞ്ഞത് ഒരു മനുഷ്യനെ രണ്ടു വസ്തുവല്ല വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞവൻ അവർക്ക് മുതൽ കൊടുത്തു 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 കേരളം കഴിയും. മുമ്പേടെ അവൻ സൗരവും സ്വീകരിച്ചു ദേശത്തേക്ക് യാത്രയായി അവിടെ ബുദ്ധിമുട്ടുകാരനായി എല്ലാം ശേഷം ആ ദേശത്ത് കഠിനക്ഷേമമുണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി അവൻ ആ ദേശത്തെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനവന്റെ വരയിൽ വയലിൽ പന്നികളെ മേക്കാനയച്ചു. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് കയറുമുറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും ഒന്നും കൊടുത്തില്ല. അപ്പം ഭക്ഷണം കഴിഞ്ഞ് ശേഷിപ്പിക്കുന്നു. ഞാനോ വിശപ്പുമെന്ന് വെച്ചു ഞാൻ എഴുതാൻ തപ്പനോട്. അപ്പൊ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഒരുത്തനെ പോലെ തന്നെ ആ കേണമെന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി എഴുന്നേറ്റപ്പന്റെ അടുക്കൽ പോയി ചോദിച്ചു. മകൻ അവനോട്, അപ്പൊ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ ആഗ്രഹം വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഇവിടെയായിട്ട് മുതിരുമ്പാന്റെ ചെരുപ്പിടുകയിൽ കടിച്ച ആൾ കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പി നാം തിന്നാനിരിക്കുകയാണ് എന്റെ മകൻ മരിച്ചവനായിരുന്നു. ഇതിന്റെ ജീവിച്ചു കാണാതെ ഇരുന്ന് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആരംഭിച്ചു തുടങ്ങി. അവന്റെ മൂത്തമകൻ വയലിലായിരുന്നു എന്നൊന്ന് വീടിനെടുത്തപ്പോൾ വാദ്യം നിർത്ത ദോഷവും കേട്ട് ബാലിക്കാരനെത്തനാമരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അവനോട് നിരത്താവാൻ വന്നു. എന്റെ അപ്പനവനെ സത്യത്തോടെ വിറ്റിയതുകൊണ്ട് കടിച്ച ആൾ കുട്ടിയെ അറുപ്പു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചത് ഇപ്രകാരമായി ഞാൻ നിന്നെ സേവിക്കുന്നു, എന്റെ കൽപ്പന ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എന്നാൽ എന്റെ പുണ്യാധിപമായി ആലോചിക്കുന്നത് ഏവരിക്കലും എനിക്ക് ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വീട്ടുമാരോട് കൂടെ നിന്റെ മുതൽ പിന്തുടങ്ങുക. നീ നിന്റെ മകൻ വന്നപ്പോഴേക്കും കണ്ടിട്ട് കാളെ കുട്ടിയെ അവൻ വലിയ അറുപ്പില്ലോ എന്ന് ഉത്തരം പറഞ്ഞു. കഴിഞ്ഞ അവരവനോട്, മകനെ നീ എപ്പോഴും എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ള എല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു എന്ന് ജീവിച്ചു കാണാതെ പോയിരുന്നു, തന്റെ വീട്ടിൽ ഇരിക്കുന്നു. ആവശ്യമാകുന്നു എന്ന് പറഞ്ഞു. നേരത്തെനിക്ക് യോജ്യമാകുന്നു.
നമുക്ക് പ്രാപിക്കാം. പിതാവിനും പുത്രനും ശുദ്ധോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ശ്രീ ഏകദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗസ്തുതിച്ച് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള വളരെ അനുഗ്രഹീതമായ ഈ ആരാധനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും അനുതാപബോധത്തോട് നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവ ദിനങ്ങളിൽ കൂടി കടന്നുപോകുന്ന ദിവസങ്ങളാണ്. ആത്മീയമായി കൂടുതൽ ഉണരുവാനും കൂടുതൽ തേജസ്സും ശക്തിയും പ്രാപിപ്പാനുമൊക്കെ ഈ ദിനങ്ങളിൽ ക്രിസ്തുവിന്റെ ക്രൂശിനൊപ്പം അനുത്ഥാനം ചെയ്യുന്ന ആരാധനാ പാരമ്പര്യത്തിൽ കൂടിയുള്ളൊരു പ്രയാണമാണ് ഈ ദിനങ്ങളൊക്കെ തന്നെ. ഈ ദിനങ്ങളിൽ ഈ ബുധനാഴ്ച ദിവസം വളരെ ആരാധനയോടും അനുതാപത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ഇതിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് തന്ന ആയുസിനെയും ആരോഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാൽവരയുടെ ഉത്തുംഗ സമൂഹത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയൊക്കെ ആദരവോടെ സ്മരിക്കുന്നു. നേതൃത്വം നൽകുന്ന അവസ്ഥയെ ഭദ്രാസന മെത്രാപോലത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാൽ വന്നിയ മാമൻ കോപ്പാച്ചൻ, അല്ല വി സി വർഗീസ് കോർപ്പസ് കോപ്പാച്ചൻ, തമ്പാൻ വർഗീസ് അച്ഛൻ, വന്നിയ സക്കറിയ റബ്ബാച്ചൻ, ഐസഫ് പി പ്രകാശ് അച്ഛൻ, ദൂരം ചാരയുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ദൈവോചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ റനീഷ് വർഗീസ് അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സുവിശേഷ ഗീതങ്ങളിൽ 52-ാമത്തെ ഗീതം, സാധാരണ കഷ്ടാനുഭവാഴ്ച ദിനങ്ങളിലൊക്കെ നമ്മൾ പാടാറുള്ള സുവിശേഷ ഗീതമാണ് ദേവേശ ഈശ്വര ജീവൻ എനിക്കായി വിടിഞ്ഞു, ജീവനറ്റ പാവികൾക്ക് നിത്യജീവൻ കൊടുക്കാനായി നീ മരിച്ചു എന്നുള്ള ഗീതം ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും ദയവായിട്ട് നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇതിൽ സംബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ താല്പര്യത്തോടെ ഇതിൽ സംബന്ധിക്കുമ്പോൾ ഇത് മ്യൂട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സംസാരങ്ങളെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാകും. ദയവായിട്ട് മ്യൂട്ട് ചെയ്തതിൽ സംബന്ധിക്കാണ്ട കോണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ചേർന്ന് പാടാം.
ജീവനീക്കായി വെടിഞ്ഞോ ജീവനക്ക പാപികൾക്ക് നിത്യ ജീവൻ കൊടുപ്പാനായി ദീമാരിച്ചോ നിത്യ ജീവൻ കൊടുപ്പാനായി ദീമാരിച്ചോ ഗദസമന പൂവനത്തിൽ അധിക ഭാരം വാഹിച്ചതിന ആദിവ്യതയിൽ ലായിട്ടും പദവിനുസരിച്ചു പാവൻ നിഷ്ഠം നടത്തു ദീനാനുസരിച്ചു അന്നാസിന്നരവനയിൽ മന്നവാദീ വിധിക്കപ്പെട്ടു കന്നങ്ങളിൽ കാരങ്ങൾ കൊണ്ട് മന്നാ നിന്നെ ആടിച്ചവർ പരിഹസിച്ചു മന്നാ നിന്നെ ആടിച്ചവർ പരിഹസിച്ചു പീലാപ്പോന്നവനും വിലമാദിച്ചു കൂരിശേൽപ്പിച്ചു പലയിൽ മുള്ളാൽ മൂടിയും വച്ചു പാലർ പാല പാടുകൾ ചെയ്തു നിന്നെ പാലർ പാല പാടുകൾ ചെയ്തു നിന്നെ ബലഹീനനായ നിന്നെ വലിയ ഗുണമാറ്റം ചുമത്തി പാലയോടിടം മാലമുകളിൽ
ദേവേശായേ സുപാര
ജീവനെനിക്കായി വെടിഞ്ഞു, ജീവനക്കാപാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു.
തിരുമേനി ജോയിൻ ചെയ്യുന്നുണ്ടോ? നമുക്ക് അമ്മ പ്രാർത്ഥന. തിരുമേനി ജോയിൻ ചെയ്തിട്ടില്ല അല്ലേ? തിരുമേനി ഉണ്ടോ? തിരുമേനി നോമ്പിന്റെ കഥാനുഭവങ്ങളിലെ കൗമ പ്രാർത്ഥന. പിതാവിനും പുത്രനും ശുദ്ധലറൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നിന്നെ വധിപ്പാനായി വന്ന ജനം വീഥിയിൽ വിധിയേൽക്കും, നിന്നെയും പീഡകളയുമേറ്റ ജാതി പോകും രാജ്യം. നിന്നെ വധിപ്പാനായി വന്ന ജനം വീഥിയിൽ വിധിയേൽക്കും, നിന്നെയും പീഡകളയുമേറ്റ ജാതി പോകും രാജ്യം. നിന്നെ വധിപ്പാനായി വന്ന ജനം വീഥിയിൽ വിധിയേൽക്കും, നിന്നെയും പീഡകളയുമേറ്റ ജാതി പോകും. നാഥാദി സ്തുതിയും മാനം ആദനും മഹിമ വന്ദനകൾ ശുദ്ധ മാവിന്നോമുണ്ടൃപാപികളാ ഞങ്ങളിലും മേലുൾ ഗ്ലോറിസലേം വാതിൽ ഉള്ളിൽ നിൻ സിംഹ സനമാണയണമീ പ്രാ സനമശിഹസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ ദേശ്യോ ശരണവുമേ സ്തോത്രം പാറയ്ക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ബാറക്കുമോ ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, കുറ്റക്കാരനായ ആദാമിനെ മരണശിക്ഷയിൽ നിന്നും ആജ്ഞാലംഘന ശിക്ഷയിൽ നിന്നും സ്വാതന്ത്ര്യപ്പെടുത്തുവാനായിട്ട് നിന്റെ അനുഗ്രഹങ്ങളും കരുണ ബാഹുല്യം നിമിത്തം അവന് വേണ്ടി മനസോഷ കഷ്ടതയ്ക്കും താഴ്മയ്ക്കും നീയായി എഴുന്നള്ളി വന്നു. മിശ്രയിമിൽ വെച്ച് നിന്റെ ദാസനായ മോശ മുമ്പ് കൂട്ടി വരച്ചു വെച്ച സൂചനയെ നിന്റെ ദേഹത്തിൽ നീ നിറവേറ്റി. വിശുദ്ധ സഭയുടെ ജീവകരമായ അറിവുകളും രഹസ്യങ്ങളും നിറഞ്ഞ മാളികയിൽ വെച്ച് രക്ഷയുടെ ആ സന്ധിയിൽ ശ്ലീഹന്മാരുടെ സംഘത്തിന് മുമ്പാകെ ഇതിനെ നിറവേറ്റി. എന്നാൽ പഴയതിനെ കുഞ്ഞാടിനെ കൊണ്ട് അവസാനിപ്പിക്കുകയും പുതിയതിനെ അപ്പം കൊണ്ട് ആരംഭിക്കുകയും രഹസ്യപൂർണമായ അത്താഴത്തിൽ വെച്ച് ഞങ്ങളെ പുണ്യപ്പെടുത്തുന്നതിന് നിന്റെ ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്തു. നിന്റെ ശിരസിനെ വഞ്ചനയുടെ ചുമ്മനത്തിന് നീ ചായച്ചു കൊടുത്തു. ശപിക്കപ്പെട്ട യഹൂദജനത്താൽ നീ പിടിക്കപ്പെട്ടു. കുരിശിലെ അപമാനത്തിനായി നീ എഴുന്നള്ളി വരികയും കഷ്ടാനുഭവങ്ങളാൽ ന്യായസ്ഥലത്ത് നിൽക്കുകയും ചെയ്തു. പാപശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രപ്പെടുത്തുവാൻ അഹങ്കാരിയായ ദാസനിൽ നിന്ന് ചെവിട്ട തടിയേൽക്കുകയും ഒരു കുറ്റക്കാരനെ പോലെ ന്യായവിധി സ്ഥലത്ത് നിൽക്കുകയും ചെയ്തു. അശുദ്ധന്മാരിൽ നിന്ന് തിരുമുഖത്തേറ്റ ദുപ്പൽ കൊണ്ട് കൽപ്പന ലംഘനത്താൽ ഞങ്ങളെ കീഴടക്കിയതായ നികൃഷ്ടാപമാനത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് നീ നീക്കി കളഞ്ഞു. ദുഷ്ടന്റെയും ഘോരസർപ്പത്തിന്റെയും അസൂയയാൽ വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് ഞങ്ങൾ ഊരിക്കളഞ്ഞ പരിശുദ്ധാത്മാവിനെ വീണ്ടും ഞങ്ങളെ ധരിപ്പിപ്പാനായി യഹൂദന്മാരുടെ ആക്ഷേപ പരിഹാസങ്ങളാകുന്ന അശുദ്ധ വസ്ത്രങ്ങൾ നീ ധരിച്ചു. ഞങ്ങളുടെ അവയവങ്ങളിൽ മരണത്തെ വിതച്ച പാപത്തെ നിന്റെ കിരീടത്തിന്റെ മുള്ളുകൾ കൊണ്ട് വേരോടെ നീ പറിച്ചു കളഞ്ഞു. തപ്രയന്മാർ നിന്നെ വേദനപ്പെടുത്തിയ ഹാസ്യമായ കോൽ കൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുകളെ നീ എഴുതി. മരത്തിന്റെ മുകളിൽ നഗ്നനായി നീ തൂക്കപ്പെടുകയും സ്വശരീരത്യാഗത്തിൽ ദോഷങ്ങളുടെ തലവനും വ്യാജത്തിന്റെ പിതാവുമായ അയാറിലെ പ്രഭുവിനെ നീ ലജ്ജിപ്പിക്കുകയും ചെയ്തു. വൃക്ഷത്തിന്റെ മരണകരമായ കനി ഭക്ഷിച്ച ആദാമിനു വേണ്ടി കാടിയും കയ്പും നീ കുടിച്ചു. ആഹാരം മോഷ്ടിച്ചെടുത്ത് എല്ലാ തലമുറകളിലും മരണത്തെ പ്രവേശിപ്പിച്ച ആ കൈയുടെ നിമിത്തം നിന്റെ കൈകളും കാലുകളും ഇരുപാണി തറപ്പാൻ നീ വിട്ടുകൊടുത്തു. നിന്റെ പിതാവിന്റെ ദീർഘദർശിമാർ മുൻകൂട്ടി നിന്നെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ള സകല സൂചനകളും നിന്റെ ശരീരം കൊണ്ട് നിറവേറ്റി. ഇതാ സകലവും നിവൃത്തിയായെന്ന് നീ അരുളി ചെയ്തു. കർത്താവേ, അവർണ്യമായ നിന്റെ താഴ്മയെയും സ്വമനസ്സോടെ കുറ്റമില്ലാതെ അനുഭവിച്ച കഥാനുഭവങ്ങളെയും ഓർത്ത് ഇവിടെയും ഇവിടെയുമുള്ള കാതോലികവും അപ്പസ്തോലികവുമായി നിന്റെ പരിശുദ്ധ സഭയെ പരിപാലിച്ചു കൊള്ളണമേ. അവൾ കുറ്റമില്ലാത്ത വിശ്വാസത്തോടെ നിന്റെ കഥാനുഭവങ്ങളെ വന്നിക്കുകയും നിന്റെ മനുഷ്യാവസ്ഥകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. സത്യമായിട്ട് എല്ലാത്തിന്റെ ദൈവമാകുന്ന നിന്നെ അവൾ അറിയുകയും ഞങ്ങളുടെ വർഗത്തിന്റെ കുറ്റത്തെ മായച്ചു കളഞ്ഞവനായ നിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയെ കഴിക്കുന്ന ഈ സമയത്ത് ബലഹീനതും അരിഷ്ടരുമായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പരിമളധൂപത്തോടുകൂടെ അവൾ നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്കും നിസ്സാരമാറാ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ആവശ്യപ്പെടുന്ന വിശ്വാസികളായ ഞങ്ങളുടെ എല്ലാ സഹോദരന്മാർക്കും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും നീ നൽകണമേ. ഞങ്ങളും അവരും മനസ്സോടും മനസ്സുകൂടാതെയും അറിവോട് അറിവ് കൂടാതെയും ചെയ്തു പോയിട്ടുള്ള സകല പിഴകളെയും നീക്കി നിന്റെ ശരണത്തിന്മേൽ വാങ്ങിപ്പോയ വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയവർക്കും നല്ല ഓർമ്മ നീ ഉണ്ടാക്കണമേ. ഞങ്ങളും അവരും നിന്റെ വലതുഭാഗത്തിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഓശോ വകൂല സുഭാലവൽമീ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു സത്യക്രിസ്ത്യാനി തന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പാപനമാക്കുന്ന ഊജിതമാക്കുന്ന ഒരു ദിനത്തിലേക്ക് ഒരാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് കുരിശിൽ തറയ്ക്കപ്പെടുകയും അതിനോടനുബന്ധിച്ച് താൻ അനുഭവിച്ച പീഡയുടെ ഓരോ സംഭവങ്ങളെയും ഒക്കെ വളരെ ആദരവോടുകൂടി ആരാധനയോടുകൂടി നമ്മൾ അനുസ്മരിക്കുക. ഒരുപക്ഷെ നമ്മൾ എത്ര ഓരോ വർഷങ്ങളും നമ്മൾ ഈ പീഡാന സംഭവങ്ങളെ അനുസ്മരിക്കുകയും കർത്താവേറ്റ ഈ കുരിശ് നമ്മൾ ധ്യാനിക്കുകയും ചെയ്താൽ ഒന്നും തന്നെ നമ്മുടെ നോമ്പുകളോ ഉപവാസങ്ങളോ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കഷ്ടതകളോ ഒന്നും കർത്താവ് അനുഭവിച്ച കഷ്ടതയുടെ പരിസരത്ത് പോലും എത്തിച്ചേരില്ലെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മളൊക്കെ അഭിനയിച്ച് ജീവിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഒരു മൂവി ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്തെ നായകന് യഥാർത്ഥ കഥാപാത്രത്തെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആ അത് അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രം ഒരു റിയാലിറ്റിയാണ്, അയാൾ അനുഭവിച്ച ഒരു ജീവിത അനുഭവമാണ്. ഇത് അഭിനയിക്കാൻ തന്നെ ഇദ്ദേഹത്തിന് വർഷങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഒരാളിങ്ങനെ ചോദിച്ചു, ഏതാണ്ട് 10 വർഷം കൊണ്ട് അഭിനയിക്കുകയല്ലേ, ഈ അഭിനയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി ഒരു പുസ്തകം എഴുതണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ 8 വർഷം കൊണ്ട് ഇത് അഭിനയിക്കാനായിട്ട് കഷ്ടപ്പെട്ടതെന്നുള്ളത് ശരിയാ, പക്ഷേ ആ പുസ്തകം എന്റെ പേരിൽ എഴുതി പ്രകാശനം ചെയ്യുമ്പോൾ യഥാർത്ഥമായി ഇത് അനുഭവിച്ച എന്റെ ജീവിതകഥ പലപ്പോഴും മറന്നുപോകുമോന്നുണ്ട്. ഞാൻ വളരെ ചിന്തിപ്പിച്ചൊരു ആശയമാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ അഭിനയിച്ച് ജീവിക്കുമ്പോൾ അതനുഭവിച്ച ക്രിസ്തുവിന്റെ സത്യത്തെ ഇന്ന് ലോകം മറക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു നമ്മുടെ ഹൃദയത്തെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തൊരു താക്കീതാണ് ഒരുപക്ഷെ ഇങ്ങനെയൊരു വിചാരം എന്റെ മനസ്സിൽ കടന്നു വന്നത്. നമ്മളെത്ര നമ്മൾ ഈ ലോകത്തിൽ അത് അനുഷ്ഠിച്ചാലും അതും എന്നും എത്തിച്ചേരുന്നില്ല. ക്രിസ്തു അനുഭവിച്ച കഷ്ടതയുടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കുരിശിലേക്ക് നോക്കി രണ്ടു മിഴി കണ്ണുനീർ ഒഴുവിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോ കഷ്ടാനുഭവങ്ങളും നമ്മളെ ഓർമ്മിക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതും ക്രിസ്തു അനുഭവിച്ച ത്യാഗങ്ങളെ ഉൾക്കുന്നതിനേക്കാൾ അപ്പുറം ആ ത്യാഗത്തോട് എന്റെ പങ്കാളിത്തവും എന്റെ ജീവിതവും എത്ര സമരസപ്പെടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും ആത്മീക പുരോഗതി വളർച്ചയുമൊക്കെ തന്നെ. ഓരോ പീഡാനുഭവവും നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്രിസ്തു ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ മകുടോദാഹരണമായത്. നമുക്കറിയാം ലോകത്തിൽ എത്ര മതങ്ങളുണ്ടെങ്കിലും ആ മതങ്ങളെ ഏറ്റു നടത്തുന്ന എത്ര ആത്മീയ നേതാക്കന്മാരുണ്ടെങ്കിലും അവരൊന്നും ക്രിസ്തുവോളം എത്തുന്നില്ല. ഒരിക്കലും ആർക്കും ക്രിസ്തുവോളം എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല, ഇനി ആർക്കും സാധിക്കാനും പോകുന്നില്ല. കാരണം അത്ര യൂണീക്കാണ് പ്രപഞ്ചത്തിന്റെ ഒരു തേജോഗോളത്ത് ഉയർത്തിക്കാട്ടുന്ന ഏക സത്യം അത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ സത്യം എന്ന് പറയുന്നത് സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ്. ആ സത്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ജീവിതം അത് പരിപാവനമാകും, അത് ഉല്ലാസമാകും, സമാധാനപരമാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പല ആളുകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വഹിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, പലതരത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടെന്നറിയാം. പക്ഷേ ആ നമ്മുടെയൊക്കെ ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശില് യാഗമായത്. 55 സങ്കീർത്തനം ഇതിന്റെ 22 വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിവൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ഇന്നൊരു ഭാരം പേറിയുള്ള നമ്മുടെ യാത്രയാണ്. ഒരുപക്ഷെ ശരീരത്തിന്റെ പുറത്തുള്ള ഭാരങ്ങളെക്കാളിലും നമ്മളെ അസഹ്യപ്പെടുത്തുന്നത് ശരീരത്തിന്റെ ഉള്ളിൽ വഹിക്കുന്ന ഭാരത്തെയാണ്. ശരീരത്തിന്റെ പുറത്തുള്ള ഭാരം വഹിച്ചുകൊണ്ട് ഏത് കയറ്റവും കയറാം, പക്ഷേ ശരീരത്തിന്റെ ഉള്ളിൽ വഹിക്കുന്ന ഭാരം വഹിച്ചുകൊണ്ട് ഒരു നിരപ്പായ സ്ഥലം പോലും കടന്നു പോകാൻ വളരെ പ്രയാസമാണ്. അവിടെ യാത്ര ചെയ്യണമെങ്കിൽ നിരന്തരം കൈപിടിക്കാൻ ഈ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മുടെ ജീവിതം ആ ഒരു ഉറപ്പായിരിക്കട്ടെ, ആ പിതാവിന്റെ കരം ഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും അതിനുശേഷമുള്ള ഉയർപ്പിന്റെ ശ്രേഷ്ഠത അനുഭവിക്കത്തക്കവണ്ണം ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ കഷ്ടാനുഭവാഴ്ച ദിനത്തോടനുബന്ധിച്ച് ഈ ബുധനാഴ്ച നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭ്യമായത് ഒരു വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ്, ബഹുമാനപ്പെട്ട ഡോക്ടർ ദിനേഷ് വർഗീസ് അച്ഛൻ, ദിനേഷ് ഗി വർഗീസ് എബ്രഹാം അച്ഛനാണ്. അച്ഛൻ അറിയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. അച്ഛൻ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രൊഫസറാണ്. നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും അറിയപ്പെട്ട കോളേജാണല്ലോ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്. അവിടുത്തെ ഇംഗ്ലീഷിന്റെ പ്രൊഫസറാണ് അച്ഛൻ. ഇപ്പോഴ് ന്യൂയോർക്കിലെ ബ്ലാക്ക്ബേർഡ് സെമിനാറിൽ ഒരു ഉപരി പഠനത്തിന് വേണ്ടി വന്നതാണ്. അച്ഛന്റെ പഠനങ്ങളൊക്കെ നടക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ നമുക്ക് അഭിമാനിക്കപ്പെടുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ് റിനേഷ് അച്ഛൻ. അച്ഛന് സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിപ്പിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൂടെ ഒരു പ്രത്യേക അഭിമാനമുള്ളത് എന്റെ സഹധർമ്മിണിയുടെ ഫസ്റ്റ് കസിനാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. അതുകൊണ്ടുകൂടെ എനിക്കൊരു വലിയ വലിയ സന്തോഷമുണ്ട്. അച്ഛനെ ഈ ഇന്നത്തെ ഈ ധ്യാനത്തിൽ ലഭിച്ചത് നമ്മുടെ അനുഗ്രഹമാണ്. അച്ഛൻ റാന്നി ചെമ്പൻമുഖം സ്വദേശിയാണ്. അതുപോലെ തന്നെ അച്ഛനൊരു അന്മാരിഡായിട്ടുള്ള വൈദികനാണ്. പൂർണ്ണ സമയം ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നിയോഗിതനായിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനാണ് അച്ഛൻ. എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഡാലസ് ഇടവകളിലൊക്കെ ഈ വർഷത്തെ കഷ്ടാനുപാട് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം പ്രത്യേക ക്ഷണപ്രകാരം അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് ഡാലസിലേക്ക് കടന്നു വന്നു. ഇവിടെ നമ്മുടെ തമ്പാനച്ഛന്റെ ഭവനത്തിൽ താമസിച്ചുകൊണ്ടാണ് അച്ഛന് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ഭാഗമാകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛന്റെ നല്ല വാക്കുകൾ കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരാം. അതോടനുബന്ധിച്ച് നമ്മൾ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര എന്നുള്ള ഗീതത്തിന്റെ ഏതാനും കുറച്ച് ഇരടി മാത്രം ആലപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് ദൈവത്തിനായിട്ട് ക്ഷണിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 58 ഗീതം അതിന് ഏതാനും 3-4 സ്റ്റാൻസകൾ മാത്രം പാടി അച്ഛനെ പ്രസംഗിക്കാനുള്ള സമയം നമ്മൾ
ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയതായ ആമുഖത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കേൾക്കാമോ? പിതാവും പുത്രനും പരിശുദ്ധ ദൂഹായമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പെസഹ പെരുന്നാളിന്റെ ആ വലിയ രഹസ്യത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. ഈ സമയത്ത് നമ്മുടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ലീഹ കൊർദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11:23-31 വരെയുള്ള വാക്യങ്ങളാണ്. 1 കൊരിന്ത്യൻ 11:23-31 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ശരീരവും ആത്മാവും തമ്മിൽ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഹയറാർക്കി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. There is a misunderstanding that spirituality is about separating the body and soul. എന്നാൽ ഓർത്തഡോക്സ് ആധ്യാത്മിക രീതിയിൽ we do not separate body and soul. ശരീരവും ആത്മാവും ഒരുമിച്ച് ദൈവീകരണത്തിലേക്ക് നടത്തുന്നതായിട്ടുള്ള ഒരു പ്രയാണമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. It is a misunderstanding that we have to separate body from the soul. അപ്പോൾ ശാരീരികമായ ഭക്ഷണത്തെയും ആത്മീയമായ ഭക്ഷണത്തെയും നമുക്ക് രണ്ടായിട്ട് കാണുവാൻ സാധിക്കുകയില്ല. In the orthodox way of life, everything that we do is a sacramental act. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തന്നെയും കൗദാശികമായ പ്രവൃത്തികളാണ്. We do not separate the sacred and the secular. For us, everything is sacred. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതായ ഈ ലേഖന ഭാഗത്ത് പരിശുദ്ധനായ പൗലോസ് ലീഹ കർത്താവ് സ്ഥാപിച്ചതായ വിശുദ്ധ കുർബാനയുടെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം നമുക്ക് പറഞ്ഞു തരികയാണ്. We know that meal is one of the most beautiful metaphors in the gospel. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രൂപകമാണ് അത്താഴം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണത്തെ സാധാരണയായിട്ട് ആത്മീയ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു രീതി പല ആധ്യാത്മിക രീതികളിലും ഉണ്ട്. എന്നാൽ സുവിശേഷങ്ങളിൽ നാം നോക്കുമ്പോൾ കർത്താവ് അത്താഴത്തെ അല്ലെങ്കിൽ ഭക്ഷണത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് പ്രദാനം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് സുവിശേഷങ്ങളിൽ മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. Taste and see that the Lord is good. സങ്കീർത്തനം നമ്മളോട് പറയുന്നത് കർത്താവ് നല്ലവനാകുന്നുവെന്ന് രുചിച്ചറിയുവിൻ എന്നാണ്. അതുപോലെ തന്നെ എസക്കിയേൽ പ്രവാചകന് ദർശനമുണ്ടാകുമ്പോൾ ചുരുൾ പ്രവാചകന് നൽകിക്കൊണ്ട് മലാഖ് പറയുന്നത് ഈ ചുരുൾ നീ ഭക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാക്കി തീർക്കുവാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ആന്തരികമായ ആ ഒരു അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആന്തരികതയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് വിശക്കുന്നു എന്നത് വളരെ കാര്യമായിട്ടും കരുതലോടെയും റെക്കഗ്നൈസ് ചെയ്യുന്നതായിട്ടുള്ള കർത്താവിനെയാണ് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ അന്തിമവിധിയിൽ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യവും അത് തന്നെയാണ്. നാം അത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25 അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. അല്ലെങ്കിൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നില്ല. അപ്പോൾ നമ്മോട് ചോദിക്കാൻ പോകുന്നതായ ആദ്യത്തെ ചോദ്യം ഇതാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വിശപ്പ്, മനുഷ്യന്റെ വിശപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആന്തരികതയെ നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരുന്ന ഒരു രൂപകമായിട്ട് സുവിശേഷങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യപുത്രനെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷം എടുത്തു പറയുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നു, എന്നാൽ നിങ്ങൾ അവനെ സ്വീകരിച്ചില്ല എന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഭക്ഷണം കഴിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്നത് വഴി, ആ രൂപകം വഴി നമുക്ക് എന്തർത്ഥമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭക്ഷണമേശയിലേക്ക്, ക്രിസ്തുവിന്റെ ഭക്ഷണമേശയിലേക്ക് ആളുകൾ വന്നത് ചുങ്കക്കാരും പാപികളുമായിട്ട് ആണ്. എന്നാൽ അവർ തിരിച്ചുപോയത് ക്രിസ്തുവിനോടൊപ്പം അവർ ഭക്ഷണം കഴിച്ച ശേഷം അവർ ഓരോരുത്തരും തിരിച്ചുപോയത് ചുങ്കക്കാരും പാപികളുമായിട്ടല്ല എന്ന് സുവിശേഷങ്ങൾ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധീകരണത്തിന്റെ അനുഭവം കർത്താവിൽ നിന്ന് കൈക്കൊണ്ടാണ് അത്താഴമേശയിൽ നിന്നും അവർ ഓരോരുത്തരും തിരിച്ചുപോയത്. പ്രത്യേകമായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സക്കേവൂസിന്റെ ഭവനത്തിൽ കർത്താവ് ഭക്ഷണത്തിരുന്ന ശേഷം ചുങ്കക്കാരനും പാപിയുമായ സക്കായി കർത്താവിന്റെ ഭക്ഷണമേശയിലേക്ക് കടന്നു വരും. എന്നാൽ കർത്താവ് അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ സക്കായിയെ വീണ്ടും ചുങ്കക്കാരനും പാപിയുമായിട്ടല്ല നാം കാണുന്നത്. കർത്താവിൽ നിന്ന് ആന്തരികമായ ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും അനുതാപത്തിന്റെ അനുഭവത്തിലൂടെ തന്റെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ട് ക്രമീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് സക്കായിയെ നാം കാണുന്നത്. അപ്പോൾ ഭക്ഷണമേശയിലേക്ക് ആളുകൾ ചുങ്കക്കാരും പാപികളുമായിട്ട് കടന്നു വന്നെങ്കിലും കർത്താവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണവും അത് തന്നെയായിരുന്നു. ഇവൻ ചുങ്കക്കാരോടും പാപികളോടും ഒത്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ എന്താണ് ഈ ചുങ്കക്കാർക്കും പാപികൾക്കും ആ ഭക്ഷണമേശയിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ആ പരീശന്മാരും ജനപ്രമാണികളും ചിന്തിക്കുകയോ അവരത് കാണുകയോ ഉണ്ടായില്ല. ചുങ്കക്കാരും പാപികളുമായിട്ട് കർത്താവിന്റെ ഭക്ഷണമേശയിലേക്ക് കടന്നു വന്നവർ അനുദപിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ ആ ഒരു ആധ്യാത്മികമായ ആന്തരികമായ അനുഭവം തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് മടങ്ങിപ്പോയത് എന്നത് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അപ്പോൾ കർത്താവിന്റെ ഭക്ഷണമേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടുത്തെ ആ രഹസ്യത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ വേണ്ടി, ആ രഹസ്യം എന്തെന്ന് അതിന്റെ അർത്ഥം എന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിളിയാണ് കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വരിക എന്നുള്ളത്. നമുക്കറിയാം വിശുദ്ധ കുർബാന ഒരു ബലിയാണ്, അതോടൊപ്പം തന്നെ അത് നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അത്താഴവുമാണ്, അത് ഒരു വിരുന്നാണ് എന്ന് നാം പഠിക്കുന്നുണ്ട്. ദൂർത്തപുത്രന്റെ ഉപമയിൽ ദൂർത്തപുത്രൻ തന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ഭവനത്തിൽ നിന്ന് മാത്രമല്ല അകന്നു പോകുന്നത്, പിതാവിന്റെ ഭക്ഷണമേശയിൽ നിന്നുകൂടിയാണ് അകന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവന് തന്റെ ഹൃദയത്തിന് ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് തന്റെ പിതാവിന്റെ ഭക്ഷണമേശയെ കുറിച്ചാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഭൃത്യന്മാരും സേവകരുമായവർ ഇതിനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ ഭക്ഷണം അവര് എത്ര മനോഹരമായിട്ടുള്ള ആ ഒരു അത്താഴത്തിലാണ് അവർ പങ്കുകൊള്ളുന്നത് എന്നാണ് ദൂർത്തപുത്രൻ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ പിതാവിന്റെ ഭവനത്തിൽ നിന്നും അകന്നു പോവുക എന്ന് പറയുന്നത് പിതാവിന്റെ ഭക്ഷണമേശയിൽ നിന്നും അകന്നു പോവുക എന്നുള്ള ഒരർത്ഥം നമുക്ക് അതിനകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കൾച്ചേഴ്സും നമ്മൾ നോക്കുമ്പോൾ അവിടെ ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമാണ്, അതായത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വളരെ പ്രാധാന്യം നൽകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പല സിവിലൈസേഷൻസിലും പല കൾച്ചേഴ്സിലും നമ്മൾ കാണുന്നത്. അത് ഭാരതീയമായിട്ടുള്ള ഭാരതത്തിന്റെ ആ ഒരു കൾച്ചറിലാണെങ്കിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു കൾച്ചറിലാണെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് ഭക്ഷണമേശയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആന്തരികമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക്, നമ്മൾ സ്നേഹം കൂടുതലായിട്ട് വളരുന്നതിനുള്ള ആ ഒരു സാധ്യതയിലേക്ക് അത് നമ്മെ നയിക്കുന്നുവെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൂർത്തപുത്രന്റെ ഉപമയിൽ ഭക്ഷണമേശയിൽ നിന്നും അകന്നു പോകുന്നതായ തന്റെ പുത്രൻ തിരിച്ചു വരുമ്പോൾ നാം കാണുന്നത് കൊഴുപ്പിച്ചതായ ഒരു കാളക്കുട്ടിയെ അവന് വേണ്ടിയിട്ട് വിരുന്നൊരുക്കുവാൻ വേണ്ടിയിട്ട് പിതാവ് തന്റെ സേവകന്മാരോട് പറയുന്നുവെന്നാണ്. പലപ്പോഴും നമ്മൾ മലയാളത്തിൽ അത് വായിക്കുമ്പോൾ കൊഴുത്തതായ കാളക്കുട്ടി എന്നാണ് പറയുന്നതെങ്കിലും അതിന്റെ ഗ്രീക്ക് ഒറിജിനൽ നാം നോക്കുമ്പോൾ കൊഴുപ്പിച്ചതായ കാളക്കുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്ന കാളക്കുട്ടികളിൽ നിന്നും കൊഴുത്തതിനെ എടുത്തു എന്നല്ല, ആ പിതാവിന് വളരെയധികം ഉറപ്പായിരുന്നു തന്റെ മകൻ തിരിച്ചു വരുമെന്ന്. അപ്പോൾ അതനുസരിച്ച് തന്റെ കാളക്കുട്ടികളിൽ ഒന്നിനെ പ്രത്യേകമായിട്ട് കൊഴുപ്പിച്ചെടുത്ത് ആ കൊഴുപ്പിച്ച കാളക്കുട്ടിയെ തന്റെ മകൻ തിരിച്ചു വന്നതിന്റെ ആഘോഷമായിട്ട് അവന് വേണ്ടി വിരുന്നൊരുക്കുന്നതായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ആ സ്നേഹത്തിന്റെ അനുഭവമാണ് അത്താഴമേശയിൽ നമുക്ക് ലഭിക്കുന്നത് എന്ന് ഈ ഉപമകളിൽ നിന്നെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിന്റെ മേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇടർച്ചകളും ഭിന്നതകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ആയിത്തീരുന്നതിന് വേണ്ടിയിട്ട് സ്നേഹത്തിന്റെ അനുഭവത്തിൽ ആ മേശയെ സമീപിക്കണം എന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു വിരുന്നാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ തന്റെ ശരീര രക്തങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ ഒരു വിരുന്നാണ് വിശുദ്ധ കുർബാന. ഓരോ പെസഹ പെരുന്നാളിലും നമ്മൾ ഓർമ്മിക്കുന്നതും നമ്മൾ ഭാഗഭാക്കാകുന്നതും ഈ വിരുന്നിലാണ്. ഓരോ വിശുദ്ധ കുർബാനയും ഓരോ പെസഹ പെരുന്നാളിന്റെയും ഉയർപ്പ് പെരുന്നാളിന്റെയും ഓർമ്മ, അതായത് കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആ രഹസ്യത്തിന്റെ ആ ഒരു ഭാഗഭാഗിത്വം നമ്മൾ ഓരോരുത്തരും ഓരോ വിശുദ്ധ കുർബാനയിലും അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് വെറും ഒരു ഓർമ്മ മാത്രമല്ല, നാം ഇന്ന് നമ്മുടെ സമയത്ത് അന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് മുന്നിൽ ഒരുക്കിയതായ ആ വിരുന്നിൽ നമ്മുടെ സമയത്ത് ഇന്ന് നമ്മൾ ഭാഗഭാക്കാകുന്ന ഒരു അനുഭവമാണ് ഓരോ വിശുദ്ധ കുർബാനയും. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ വിരുന്നും നാം ഓരോരുത്തരും ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് സ്നേഹത്തിന്റെ വിരുന്നാണ്. ഇടർച്ചകളും ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ അനുഭവത്തിൽ യോഗ്യതയോടെ കർത്താവിന്റെ മേശയെ സമീപിക്കണമെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇത് സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മെ ക്ഷണിച്ചിരിക്കുന്നതായ വിരുന്നാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ ഈ വിശുദ്ധ മേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്നേഹത്തിൽ നിറഞ്ഞവരായി ക്രിസ്തുവിന്റെ ആന്തരികമായ ആ അനുഭവത്തിൽ പങ്കുകാരാകുവാൻ വേണ്ടിയിട്ട്, ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ രഹസ്യങ്ങളിൽ ഭാഗഭാക്കുകളാകുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുന്നതായ ആ ഒരു അനുഭവമാണ് ഈ മേശ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെസഹ പെരുന്നാളിന് കർത്താവ് ഇരിക്കുമ്പോൾ അവിടുന്ന് പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ ഇനി ഭക്ഷിക്കുകയില്ല എന്ന്. അപ്പോൾ എന്തിന്റെ സാക്ഷ്യമാണ് ഇതെന്ന് നാം ചിന്തിക്കുമ്പോൾ, ഒരുപക്ഷെ അവസാനത്തെ ആളും ഇതിൽ ഭാഗഭാക്കായ ശേഷം മാത്രമേ ഞാൻ ഇതിനകത്ത് വീണ്ടും ഭാഗഭാക്കാവുള്ളൂ എന്നുള്ളതായ ഒരു സാക്ഷ്യമാണ് കർത്താവ് പിടിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സ്നേഹത്തിൽ ഒന്നായ ശേഷം വീണ്ടും താൻ ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുകയുള്ളൂ എന്നുള്ള ഒരു സാക്ഷ്യമാണ് കർത്താവ് ഇവിടെ പിടിക്കുന്നത്. അപ്പോൾ ഇത് സ്നേഹത്തിന്റേതായ ഒരു അനുഭവം, പങ്കുവെപ്പിന്റേതായ ഒരു അനുഭവം എന്താണെന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമുക്ക് കൂടുതലായിട്ട് ഈ ആത്മീയ മേശയുടെ അനുഭവം എന്താണ്, ഈ രഹസ്യം എന്താണ് എന്ന് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നതിന് വേണ്ടി, നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി സ്ഥാപിച്ചതായ ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. അവിടെ നാം ഭാഗഭാക്കുകളാകുന്നത് കർത്താവിന്റെ ശരീരത്തിലും രക്തത്തിലുമാണ് എന്ന് പൗലോസ് ശ്ലീഹ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യോഗ്യതയോടുകൂടി ഇതിനെ സമീപിക്കണമെന്ന്, ഭിന്നതകളും ഇടർച്ചകളും മാറ്റിവെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ പൂർണ്ണതയിലായിക്കൊണ്ട് യോഗ്യതയോടുകൂടി ഇതിനെ സമീപിക്കണമെന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് യോഗ്യത എന്ന് പറയുന്നത്? None of us is worthy to approach the table of the Lord, and it is Christ who makes us worthy. അപ്പോൾ യോഗ്യതയോടെ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരായിക്കൊണ്ട് അനുതാപത്തിന്റെ അനുഭവത്തോടുകൂടി ഈ മേശയെ സമീപിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. യോഗ്യത നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതല്ല, യോഗ്യത നമുക്ക് പ്രദാനം ചെയ്യുന്നത് കർത്താവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി, നമ്മുടെ പാപങ്ങളെ കുറിച്ചുള്ള ബോധ്യത്തോടുകൂടി, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള ഒരു കുദാശയാണ് ഇതെന്നുള്ള ബോധ്യത്തോടുകൂടി ഈ മേശയെ സമീപിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിരുന്നിനെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ വിരുന്ന് നൽകുന്നവനും വിരുന്നുകാരനും എങ്ങനെയായിരിക്കണം എന്നും കർത്താവ് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശിമയോന്റെ ഭവനത്തിൽ വിരുന്നിലിരിക്കുമ്പോൾ വിരുന്നുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് വിരുന്നുകാരനെ കർത്താവ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ നീ എന്റെ പാദങ്ങളെ കഴുകിയില്ല, നീ എന്നെ ചുംബിച്ചില്ല എന്ന് പറയുമ്പോൾ സ്നേഹത്തോടുകൂടി അല്ല ആ വിരുന്ന് ഒരുക്കിയത് എന്ന് ഉള്ള ഒരു സൂചന കർത്താവ് ശിമയോന് നൽകുകയാണ്. അപ്പോൾ അവനോട് പറയുകയാണ്, എന്നാൽ ഈ സ്ത്രീ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ കണ്ണുനീരുകൾ കൊണ്ട് എന്റെ പാദങ്ങളെ കഴുകുകയും അവൾ വന്ന സമയം മുതൽ ആ കണ്ണുനീരും കൊണ്ട് എന്റെ പാദത്തെ കഴുകുകയും തന്റെ തലമുടി കൊണ്ട് തുടയ്ക്കുകയും ആ പരിമള തൈലം കൊണ്ട് എന്റെ കാലുകളെ പൂശുകയും ചെയ്തു, എന്നാൽ ഞാൻ നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ നീ ഇതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ വിരുന്നുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ധൂർത്തപുത്രന്റെ ഉപമയിൽ എങ്ങനെയാണ് ആ വിരുന്നുകാരൻ, ധൂർത്തപുത്രന്റെ പിതാവ് എങ്ങനെയാണ് ആ വിരുന്നൊരുക്കുന്നതെന്ന് നാം കാണുന്നുണ്ട്. സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് ആ വിരുന്നൊരുക്കുന്നത്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്ന്, വിരുന്നുകാരനായിരിക്കുന്ന കർത്താവ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നും ഒരുക്കിയിരിക്കുന്നതായ വിരുന്നാണ് ഇത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ആ വിരുന്നിനെ സമീപിക്കുമ്പോൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് നാം ആ വിരുന്നിനെ സമീപിക്കേണ്ടത് എന്ന് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിരുന്നിന് കടന്നു വന്നിരിക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം എന്നും കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൂദാസിന്റെ അനുഭവം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. ക്ഷണിക്കപ്പെട്ടവനായിരുന്നു, കർത്താവിന്റെ മേശയിലേക്ക് കടന്നു വന്നു, എന്നാൽ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ കടന്നു വരാഞ്ഞതുകൊണ്ട് അവനിൽ പിശാച് ബാധിക്കുകയും അവൻ പോയി തന്നെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ യൂദാസിന്റെ മാതൃക നമുക്ക് നൽകുന്നത് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവനും എങ്ങനെയായിരിക്കണം, അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മീയ മേശയെ നാം സമീപിക്കേണ്ടത് എന്ന് കർത്താവ് പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വിരുന്നിന്റെ ഒരു അനുഭവമാണ്, അതായത് സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതായ ഒരു അനുഭവമാണ് എന്ന് ഇന്ന് ഈ പെസഹ പെരുന്നാളിൽ കർത്താവിന്റെ ആത്മീയ മേശയെ നാം സമീപിക്കുമ്പോൾ, അത് ഈ പെസഹ പെരുന്നാളിൽ മാത്രമല്ല ഓരോ വിശുദ്ധ കുർബാനയും ഈ വിരുന്നിന്റെ അനുഭവമാണ്, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ വിളിക്കുന്നതായുള്ള അനുഭവമാണ് എന്ന ആ ഒരു ബോധ്യത്തിലൂടെ ഈ വിശുദ്ധ കുർബാനയെ സമീപിക്കണം എന്ന് നമ്മെ പ്രത്യേകമായിട്ട് സുവിശേഷങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒരു കഥ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തന്റെ അവസാനം അടുക്കാറായപ്പോൾ ബുദ്ധൻ തന്റെ ശിഷ്യന് നൽകിയത് ആരോ തനിക്ക് നൽകിയതായ ഒരു മുല്ലപ്പൂ മാലയായിരുന്നു. അപ്പോൾ ആ മാല ശിഷ്യന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ബുദ്ധൻ പറയുകയാണ്, എന്റെ ഓർമ്മയ്ക്കായിട്ട് നീ ഇത് സൂക്ഷിക്കുക എന്ന്. എന്നാൽ നമുക്കറിയാം ഒരു മുല്ലപ്പൂ മാലയുടെ ആയുസ് എത്ര സമയമാകുന്നുവെന്ന്. ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും ആ പൂക്കളെല്ലാം വാടി അതിന്റെ സുഗന്ധം അതിൽ നിന്ന് അവസാനിക്കുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ആ ശിഷ്യൻ ഓർമ്മിക്കുന്നത് ആ സുഗന്ധം എത്രത്തോളം നാൾ നിലനിൽക്കുന്നോ അത്രയും നാൾ മാത്രം അത് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അനുഭവമായിട്ട് മാത്രമേ അത് ആ ശിഷ്യൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കർത്താവ് താൻ ഈ ലോകത്തിൽ നിന്നും പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി മേശയ്ക്ക് ചുറ്റുമിരുന്നുകൊണ്ട് അപ്പം എടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നുവെന്നും മീനെടുത്തുകൊണ്ട് ഇതെന്റെ രക്തമാകുന്നുവെന്നും പറയുമ്പോൾ ഓരോ പ്രാവശ്യവും നാം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കർത്താവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി, അത് വിശുദ്ധ കുർബാനയിൽ നാം അപ്പം മുറിക്കുമ്പോൾ മാത്രമല്ല ഓരോ ഭക്ഷണവും നമ്മുടെ മേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഭക്ഷണമേശയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഓരോ പ്രാവശ്യവും ഭക്ഷണം എടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞതായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കാരണമായി തീരുന്നുവെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ ആത്മീയ മേശയെ നാം സമീപിക്കുമ്പോൾ മാത്രമല്ല സാധാരണ ഭക്ഷണത്തിന് നാം ഇരിക്കുമ്പോഴും എവറിതിങ് വി ആർ ടേണിംഗ് ഇൻ ടു എ സാക്രമെന്റൽ ആക്ട്. അപ്പോൾ കർത്താവ് ഭക്ഷണം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അപ്പം എടുത്തുകൊണ്ട് ഇത് എന്റെ ശരീരമാകുന്നു, ഇത് എന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ ഓരോ ഭക്ഷണത്തിനും നാം ഇരിക്കുമ്പോഴും ആ ഭക്ഷണത്തെയൊക്കെയും ഒരു കൗതാശിയുമായിട്ടുള്ള അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ഓർമ്മയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്ന് പെസഹ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ ആത്മീയ മേശയുടെ ആ വലിയ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ, അത് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ, നമുക്ക് അനുതാപത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ, അങ്ങനെ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്കുണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ രൂഹം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിയും ബഹുമാനവും ആരാധനയും നമ്മുടെ കർത്താവിനും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ രൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. വന്ദനായ ഡോക്ടർ റെനീഷ് അച്ഛന്റെ അനുഗ്രഹീതമായ പ്രഭാത സന്ദേശം നമ്മളൊക്കെ കേട്ടു. വളരെ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു അനുഗ്രഹീതമായ ദിവസത്തെ ഓർമ്മപ്പെടുത്തുവാൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 11:23-31 ഈ വേദഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ ശാന്തമായി എന്നാൽ അതിശക്തമായ ആശയത്തോടുകൂടി ഈ കാര്യത്തെ പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ചു. അച്ഛനോടുള്ള പ്രത്യേകമായ അഭിനന്ദനം ആമുഖത്തിൽ അറിയിക്കട്ടെ. ഇത് പലപ്പോഴും ഓരോ വർഷവും നടത്തുന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായി തീർക്കുന്നതിനേക്കാൾ ഉപരി ഇതിനെ എപ്രകാരം ഗൗരവമായി ഉൾക്കൊള്ളണം എന്ന വിഷയത്തെയാണ് അച്ഛൻ ആദ്യോടന്തം നമ്മളെ ബോധ്യപ്പെടുത്തുവാനും ബോധവൽക്കരിക്കുവാനും ശ്രദ്ധിച്ചതും ശ്രമിച്ചതും. ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയായി ശിഷ്യന്മാരോടൊപ്പം താൻ അനുഷ്ഠിച്ചു വന്ന യഹൂദ പാരമ്പര്യത്തിലുള്ള ഒരു ഉത്സവത്തെക്കുറിച്ച് വളരെ ഭംഗിയായി വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ഐ ഹാവ് ഈഗർലി ഡിസൈർഡ് ടു ഈറ്റ് ദിസ് പാസ് ഓവർ വിത്ത് യു ബിഫോർ ഐ സഫർ ഫോർ ഐ ടെൽ യു ഐ വിൽ നോട്ട് ഈറ്റ് ഇറ്റ് അഗെയിൻ അൺടിൽ ഇറ്റ് ഫൈൻഡ്സ് ഫുൾഫിൽമെന്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. വളരെ താല്പര്യത്തോടുകൂടി ശിഷ്യന്മാരോടൊപ്പം ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തെ കൃത്യമായി പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധാപൂർവം സമയം കണ്ടെത്തി. ആ തിരുവത്താഴ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെയും. അതിനേതൊക്കെ രീതിയിലുള്ള ക്രമീകരണം, അത് ശാരീരികമായിട്ടുണ്ട്, മാനസികമായിട്ടുണ്ട്, വൈകാരികമായ തലങ്ങളിൽ, ബൗദ്ധികമായ തലങ്ങളിൽ, ഇങ്ങനെ ഏതൊക്കെ വിവിധ ശ്രേണികളിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താമോ അതെല്ലാം നടത്തി വേണം ഇതിന്റെ ഭാഗമാകുവാനെന്നും കൃത്യമായ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. നിത്യജീവനും മരണമില്ലായ്മയും അനശ്വരതയുമാണ് ഈ അനുഗ്രഹീതമായ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ നമുക്ക് ദൈവം വച്ചു നീട്ടുന്ന പുണ്യം. ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു വാക്കിൽ ഞാൻ അതുകൂടെ ചേർത്ത് ഞാൻ എന്റെ ഉപസംഹാരം പൂർത്തീകരിക്കട്ടെ. യഹൂദ പാരമ്പര്യത്തിൽ ഈ വിഷയം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് കെഡാർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മീലിനെ കുറിച്ചാണ്. സെഡാർ എന്ന വാക്കിന്റെ അർത്ഥം ഓർഡർ എന്നാണ്. കൃത്യമായ ക്രമീകരണത്തോടും അച്ചടക്കത്തോടും കൂടി മാത്രമേ യഹൂദ പാരമ്പര്യത്തിൽ ഈ ഒരു പെരുന്നാളിൽ സംബന്ധിക്കുവാൻ അവർ കൃത്യമായി അവരുടെ മതബോധന കാലഘട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. അത്രയ്ക്ക് സ്ട്രോങ് കാറ്റഗറിസമാണ് യഹൂദ പശ്ചാത്തലത്തിൽ ഇന്ന് നിലനിൽക്കുന്നത്. എങ്ങനെ ആയിരിക്കണം അത് ഭക്ഷിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകണം. ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അമേരിക്കയിലെ താങ്ക്സ് ഗിവിംഗ് ഡേ കടന്നു വരുമ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന എല്ലാവർക്കും വലിയ സന്തോഷമാണ് ആ ദിവസം തയ്യാറാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളെല്ലാം അത് വളരെ ഭംഗിയായിട്ടും കൃത്യമായും ക്രമമായിട്ടും താല്പര്യത്തോടും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുമായിട്ട് ഈ പാസ്ഓവർ മീലിനെ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ ഒരു ക്രിസ്ത്യാനി ആചരിക്കേണ്ടുന്ന ഈ പെസഹ വ്യാഴാഴ്ച ശുശ്രൂഷയെ അത്രമാത്രം ഗൗരവമായിട്ട് ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഇന്ന് കാണുന്നുണ്ടോ എന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക. ഒരു കമ്പാരിസന് വേണ്ടി മാത്രം, പരാതിക്കല്ല. അവർ നല്ല കാര്യം ചെയ്യുന്നു. അവരെ, ഈ പുതിയ തലമുറയെ ഇതിന്റെ ഗൗരവം കൂടി പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് വിജയിക്കുന്നത് യഹൂദ പാരമ്പര്യത്തിൽ അവരുടെ കാറ്റഗറിസം അത്രമാത്രം സ്ട്രോങ് ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ വിഷയം ചെറുപ്പത്തിലെ അവരെ പഠിപ്പിക്കുന്നു. ആ ഗൗരവത്തോടുകൂടിയാണ് യെരുശലേം ദേവാലയത്തിലാണെങ്കിലും സിനഗോഗിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഭവനത്തിലെ കൂട്ടായ്മയിലാണെങ്കിലും ഇതിനെ ഗൗരവമായിട്ട് കാണുന്നത്. നമ്മൾ നോക്കുന്നത് വൈകിട്ട് തുടങ്ങിയാൽ ഇത് എപ്പോ അവസാനിക്കും. പെസഹ ഭക്ഷണം വിശുദ്ധ കുർബാനയേക്കാൾ നമുക്ക് വലുതാണ് പെസഹ അപ്പം കൊണ്ടുവരിക, കൊണ്ടുവരണ്ടെന്ന അർത്ഥത്തിലല്ല. അപ്പൊ ആ ഇനം ദിശാബോധത്തിലേക്ക് നമ്മൾ മാറുന്നതിന് പകരം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ലവ്, അതിനൊരു ക്രമീകരണം നമുക്ക് ആവശ്യമുണ്ട്, ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട്. ഇന്നലത്തെ വൈകിട്ടത്തെ വേദഭാഗത്തിലും പറയുന്നുണ്ട് പെസഹ പെരുന്നാളിന് പോകുന്ന ആ സന്ദർഭത്തിൽ പോലും പരീശന്മാരും സദൂക്കരും ഒക്കെ കർത്താവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവിടെയുള്ള സാധാരണ ജനങ്ങളൊക്കെ പെസഹ പെരുന്നാളിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ നമുക്കും ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ മാറ്റിമറിച്ചിട്ട് അതിന്റെ ഭാഗമായി പെസഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഒപ്പം തിരുശരീര രക്തങ്ങളെ പ്രാപിക്കുകയും അതിന്റെ പുനരാവർത്തനമായിട്ട് അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഡിംഗ് പാർട്ടായിട്ട് പെസഹ അപ്പം ഭക്ഷിക്കുകയും ചെയ്യുമെങ്കിൽ ഇത് അല്പം കൂടി ഗൗരവമായി തീരും എന്നൊരു ചെറിയ ആശയം കൂടി ഇതിനോട് ഞാൻ ചേർത്ത് വെക്കട്ടെ. റെനീഷത്തിന്റെ ഈ അത്യന്തം വളരെ ആധികാരികമായ വിഷയം അവതരിപ്പിച്ചതിൽ ഞങ്ങളൊക്കെ സന്തുഷ്ടരാണ്. ഈ ഗൗരവത്തോടുകൂടി ഇന്ന് സന്ധ്യയ്ക്ക് ഞങ്ങൾ അതിൽ പങ്കെടുക്കുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ബലഹീനമായ വാക്കുകൾ ഞാൻ ഇവിടെ പൂർത്തീകരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു സാർ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. സാധാരണ വൈക്കാറുള്ള പേരുകളൊക്കെ നമ്മൾ ഓർക്കുന്നു. റജി, ജിമ്മി, സാറാമ്മ, അലീസ് ജോസഫ്, ലളിത, ലോറൻ, സാബു, മോളി, മിഷേൽ, ജോയൽ, മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവമുമ്പാകെ ശിരസ്സുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഉടനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും സംരക്ഷിക്കുവാൻ തക്കവണ്ണം വിലയർപ്പിക്കപ്പെട്ടു. അതിന്റെ ഭാഗമായി ഈ ദിനങ്ങളിലൊക്കെ ആ പീഡാനുഭവങ്ങളെ വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ കൂടുതൽ പ്രകാശിക്കണമേ. ഞങ്ങളുടെ നോട്ടങ്ങളും ചിന്തകളും ഒക്കെ വെളിച്ചമുള്ളതാക്കി തീർക്കണമേ. ദൈവോദന ശുശ്രൂഷ ഞാൻ കേട്ടതുപോലെ അവിടുത്തെ തിരിശരീര രക്തങ്ങളെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ ഞങ്ങൾ വായിച്ച ഭാഗം കുറെ കൂടെ ആഴമായി ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരുപക്ഷെ അത് ഭക്ഷിക്കാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ലെന്നറിയാം. അത് കൈകാര്യം ചെയ്യുന്നവരും അത് സ്വീകരിക്കുന്നവരും ഭയത്തോടെ തന്നെ കാണുന്നു. അങ്ങയുടെ ശരീരങ്ങളെ സ്പർശിക്കാനുള്ള യാതൊരു യോഗ്യത ഞങ്ങളുടെ ജീവിതത്തിലില്ല. എങ്കിലും തമ്പുരാനെ, അങ്ങ് ഇറങ്ങി വന്നതും ചേർത്ത് പിടിച്ചതും ഒക്കെ ഞങ്ങൾ അശുദ്ധരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ. അങ്ങ് ചുവടുവെച്ച് നടന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങേളിൽ നിന്ന് വഴിമാറി നടന്ന അശുദ്ധരും ചുങ്കക്കാരും പാപികളും ഒക്കെ അങ്ങയുടെ വിശുദ്ധിയിലേക്ക് ചേർത്ത് പിടിച്ചു. ദൈവമേ, എത്രമാത്രം ഈ ഭൂമിയിലെ സകല അശുദ്ധിയും അങ്ങയോട് ചേർന്നാലും അങ്ങയുടെ വിശുദ്ധി മലിനമാകപ്പെടത്തില്ലെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ അശുദ്ധിയെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. എന്നും ആ വിശുദ്ധിയോട് ചേർന്ന് വരാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് നിർമ്മലരാക്കണമേ. ഓരോ ആരാധനകളും ഓരോ ആഘോഷങ്ങളും ഞങ്ങളെ കുറെ കൂടെ ദൈവികരാക്കാൻ സഹായിക്കണമേ. ദൈവം, ഞങ്ങളൊക്കെ ബലഹീനരും കഴിവില്ലാത്തവരുമാവുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, ഞങ്ങളുടെ കഴിവുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിക്കുകയില്ല. ഞങ്ങൾക്ക് ഒരിക്കലും നന്മയുള്ളവരാകാനായിട്ട് കഴിയുകയില്ല. ഞങ്ങൾ വിശുദ്ധരാകണമെങ്കിൽ, നന്മയുള്ളവരാകണമെങ്കിൽ അങ്ങ് പ്രവർത്തിക്കണം എന്നുള്ള യാഥാർത്ഥ്യം ജീവിത അനുഭവങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങ് പ്രവർത്തിക്കത്തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ഒരുക്കാനുള്ളൊരു തിരിച്ചറിവെങ്കിലും ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാക്ഷ്യമുള്ളവരായി ജീവിക്കണമേ. പ്രത്യേകിച്ച് നഷ്ടങ്ങളും വേദനകളും മുറിവുകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നിരാശരാകാതെ എല്ലാം കാണുന്ന, അറിയുന്ന, ചേർത്ത് പിടിക്കുന്ന, കരുതുന്ന ഒരപ്പൻ ഒപ്പമുണ്ടെന്നുള്ള ആഴമായ ബോധ്യവും തിരിച്ചറിവും പ്രതിസന്ധികളെ പ്രത്യാശപൂർവ്വം തരണം ചെയ്യാനുള്ള ആന്തരിക ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ, എപ്പോഴും ആ പാതയോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ ചൂടുവെക്കുന്നത് എത്ര ആഴത്തിലേക്ക് പിടിച്ചു വലിക്കാൻ സാധ്യതയുള്ള ചതുപ്പിലാണെങ്കിലും ഞങ്ങളുടെ പിടി ഉന്നതങ്ങളിലാകും. ആ പിടി ഏത് ചതുപ്പിൽ നിന്നും ചേറ്റിൽ നിന്നും കരയറ്റുന്ന ഒരു തേജോശക്തിയായി നിലനിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സഭയെയും സഭയെ നയിക്കുന്ന പിതാക്കന്മാരെയും വിശ്വാസികളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങളിലും അസ്വസ്ഥതകളിലും നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്ന മക്കളെയൊക്കെ ദൈവം വീണ്ടും അങ്ങയുടെ പാദത്തിൽ വെക്കുന്നു, ചേർത്ത് പിടിക്കണമേ. അനുനിമിഷം പിശാചിനോടുള്ള മല്ലടിയിലിൽ പരാജയപ്പെട്ടു പോകാൻ ഞങ്ങൾ ഇടയാക്കല്ലേ. എന്റെ ഭൂമിയുടെ മധ്യത്തിൽ അങ്ങ് പരാജയപ്പെടുത്തിയ ആ ഊർജം അങ്ങയുടെ നാമം ഹൃദയത്തിൽ ഏന്തുന്ന ഞങ്ങളും അല്പമെങ്കിലും പ്രാപ്യമാക്കുവാനും പ്രലോഭനങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ രൂപത്തിലുമൊക്കെ ഞങ്ങളെ അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പൈശാചിക പ്രേരണകളെ അതിന്റെ വേരോടെ വിഴുതുകളൊക്കെ കളയത്തക്കവണ്ണം ഞങ്ങൾക്ക് ശക്തിയുള്ളവരാക്കി തീർക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെ താഴ്മയായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സംബന്ധിക്കുന്നവരെല്ലാവരെയും പ്രത്യേകിച്ച് ശ്രേഷ്ഠമായ ഒരു ആത്മീയ ഭോജ്യത്തിന്റെ പ്രാധാന്യം, ആ ഭോജ്യം കർത്താവിന്റെ തിരുശരീരത്തിന്റെ ഒപ്പമാക്കി തീർക്കുന്ന സാധ്യതയിലേക്ക് നയിക്കുന്ന അവസ്ഥയിലെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച, പരിശീലിപ്പിച്ച പ്രിയപ്പെട്ട റിനേഷനച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉദ്യമങ്ങളൊക്കെ വാഴ്ത്തിയനുഗ്രഹിക്കണമേ. അനേകരെ ദൈവപാതയിൽ നടത്തുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള പട്ടക്കാരനെ ശുശ്രൂഷിക്കാൻ അവർ സഹായിക്കണമേ. ഇതിൽ കൂടി എല്ലാവരെയും താഴ്മയായിട്ട് സമർപ്പിക്കുന്നു. ഈ പീഡാനുഭവങ്ങളിൽ കൂടി യാത്ര ചെയ്ത് അവയർപ്പിന്റെ മഹാസന്തോഷം, അനശ്വരമായ സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ അത് വ്യാപരി അത് നിറയുവാനും ഉള്ളിൽ നിറയപ്പെട്ട പുനരുത്ഥാനത്തിന്റെ യാഥാർത്ഥ്യത്തെ ജീവിതത്തിൽ അവസാനം വരെയും ഘോഷിക്കത്തക്കവണ്ണം, തലമുറയിലേക്ക് പരിവേശിക്കത്തക്കവണ്ണം ഞങ്ങളെ ദൈവികരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ ആരെങ്കിലും ആശീർവദിക്കാം. വി സി വർഗീസ്,
ബാലകുമാർ, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ദൈവമേ കൂടി വന്ന ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാപുരോഹിതനും അഭിഷിക്തന്മാരോടും ഞങ്ങൾക്ക് സന്ദേശം നൽകിയ അനുഗ്രഹിതനായ അഭിഷിക്തനോടും ശുശ്രൂഷകളോടും ഞങ്ങളുടെ പ്രാർത്ഥനാ വലയത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങൾ സമർപ്പിച്ച അപേക്ഷകളുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ.
അന്യമാർന്ന ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട റിനേഷ് അച്ഛനോട് സ്നേഹം അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ നല്ല ചിന്തകളും സാന്നിധ്യവും ഒക്കെ ഈ പ്രാർത്ഥനയ്ക്ക് തണലാകണമെന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുന്നു. നേതൃത്വം നൽകിയ എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛൻ, എനിക്ക് തോന്നുന്നു മറ്റെല്ലാ വൈദികരും അവരുടേതായ മേഖലയിൽ തിരക്കിലാണെന്നറിയാം. എങ്കിലും എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് അച്ഛന്റെ തിരുമനത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ നമ്മുടെയൊക്കെ ശുശ്രൂഷ ധന്യമാകാനും അനുഗ്രഹമാകുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗികളായിട്ട് പേര് പറഞ്ഞവരെയൊക്കെ പറയാതെ പോയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേന്തി, പ്രത്യേകിച്ച് ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥന മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെയൊക്കെ നമ്മുടെ ഹൃദയങ്ങളിലേന്തി പ്രാർത്ഥിക്കുക. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പങ്കാളികളാകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായിട്ടുള്ള പ്രസകായുടെയും അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ അനുഗ്രഹം പ്രാപിപ്പാനും ഇടയാവട്ടെ. അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ആ ശ്രേഷ്ഠമായ ആഘോഷത്തിന് പങ്കാളികളും ആകുവാൻ തക്കവണ്ണം എല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.